യോവേൽ പ്രവചനത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പഠനം കൊണ്ട് നമുക്ക് ഈ പുസ്തകം പഠിച്ചു തീർക്കണം. ഒന്നും രണ്ടും അധ്യായങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു. യോവേൽ പ്രവാചകന്റെ ചിന്താവിഷയം യഹോവയുടെ ദിവസം എന്നതാണല്ലോ. അതെ, എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ അത് നമുക്ക് വിവരിച്ചു തന്നത്. മഹോപദ്രവത്തോടെ ആരംഭിച്ച് സഹസ്രാബ്ദത്തിൽ അവസാനിക്കുന്നതായ ആ യുഗം എത്ര മനോഹരം. പ്രവാചകൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ താൻ ആയിരുന്ന കാലയളവിനെ ചിത്രീകരിക്കുകയും വരുവാനുള്ളതിനെ കാണിച്ചു തരികയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ ഞാൻ ആരെയും ചിന്താക്കുഴപ്പത്തിലാക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിളിനെ ദൈവത്തിന്റെ തിരുവചനമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം അക്ഷരം പ്രതി ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും നമുക്ക് പല ധാരണകളും പലരിൽ നിന്നും കിട്ടും. വിശദമായി പഠിക്കാതെ നാം ആ ധാരണ അങ്ങനെ തന്നെ വെച്ചു പുലർത്തും. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ എന്ന് വാദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശരിയായ കാര്യം അറിയുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തെറ്റ് ധരിച്ചിരിക്കണം? ഒരു ഉദാഹരണം, ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ തന്റെ ഇരുവശങ്ങളിലും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചിരുന്നല്ലോ. അവരിൽ ഒരാൾ അനുദപിച്ച് ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്നും ക്രിസ്തു അവന് പറുദീസ വാഗ്ദാനം ചെയ്തു എന്നതും നാം കാണുന്നുണ്ട്. ചോദ്യം, ഏത് വശത്ത് കിടന്ന കള്ളനാണ് അനുദപിച്ചത്? ബഹുഭൂരിപക്ഷം പേരുടെയും മറുപടി വലത്തുവശത്ത് കിടന്ന കള്ളനെന്നാണല്ലോ. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ശരിയാണെന്ന് എങ്ങനെ സ്ഥാപിക്കും? ഏത് വശത്തെ കള്ളനാണ് അനുദപിച്ചതെന്ന് ബൈബിളിൽ പറയുന്നില്ല. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, വലത്തുവശമല്ലേ നല്ലത്, അതുകൊണ്ടാണ് അങ്ങനെ കണക്ക് കൂട്ടിയതെന്ന്. വലതുവശം നല്ലത് തന്നെയാണ് അല്ലേ? വലത് കൈവശം ഉള്ളവർക്ക് വലതുവശം നല്ലത്, ഇടത് കയ്യന്മാർക്ക് ഇടതുവശം നല്ലത്. തിരുവചനം പറഞ്ഞിട്ടില്ലാത്തതിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ പഠിപ്പിക്കുവാൻ സാധിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതില്ലാതെ ഒരു വിശുദ്ധ ജീവിതവും സാധ്യമല്ല. വിശുദ്ധ പത്രോസ് പെന്തക്കോസ് നാളിൽ പറഞ്ഞത്, യോവേൽ പ്രവാചകൻ പ്രവചിച്ചതിന്റെ നിവൃത്തീകരണം ആയിരുന്നു പെന്തക്കോസ്ത് നാളിലേത് എന്നല്ല. പിന്നെയോ, യഹോവയുടെ ദിവസത്തിൽ സംഭവിക്കുമെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഒന്നാകുന്നു പെന്തക്കോസ് നാളിൽ നടന്നത് എന്നാകുന്നു. യഥാർത്ഥ നിവൃത്തി നടക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഇനിയും സംശയം വേണ്ട. ഇനി നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. മൂന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. ആ നാളുകളിൽ, ഏത് നാളിൽ? പെന്തക്കോസ് നാളിൽ. അതാണോ? അല്ല. പ്രവാചകൻ പറയുന്നു, ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിൽ. സ്ഥിതി മാറ്റുക എന്നതുകൊണ്ട് അടിമകളായി പോയിരിക്കുന്ന യഹൂദയിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെന്തക്കോസ് നാളിൽ ദൈവം അവരെ സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നില്ലല്ലോ. സത്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാകുന്നു എങ്കിൽ യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും അവരെ, അതെ, ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഭൂമിയുടെ അറ്റത്തോളവും പറഞ്ഞയക്കുകയാണല്ലോ ചെയ്തത്. അവർ പോയി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ ക്രിസ്തു അവരെ നിയോഗിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷം വളരെ ലളിതമായതുകൊണ്ട് പല മിടുക്കന്മാരും അത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആത്മാർത്ഥമായി വിശ്വസിക്കുക മാത്രം. എത്ര മനോഹരമായിരിക്കുന്നില്ലേ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, അതെ, സൽക്കർമ്മങ്ങളിലൂടെ ഉള്ള ഒരു രക്ഷ ഞാൻ വിശ്വസിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുന്ന ഒരു രക്ഷ ഞാൻ വിശ്വസിക്കുന്നു. നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുവാൻ ഒരു വലിയ താല്പര്യം താങ്കൾക്കുണ്ടാകും. അങ്ങനെ ഒരു താല്പര്യം ഇല്ല എങ്കിൽ താങ്കളുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. താങ്കളുടെ പ്രവർത്തനത്തെ അല്ല, വിശ്വാസത്തെ. കാരണം വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്. രണ്ടാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. ഇത് യെരുശലേമിൽ തന്നെയാകുന്നു. പന്ത്രണ്ടാം വാക്യത്തിലും ഇതേ താഴ്വരയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. കർത്താവ് യേശുക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ തന്നിൽ വിശ്വസിച്ചിരുന്നവർ അവരവരുടെ പ്രതിഫലത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുൻപിൽ നിന്ന് കഴിഞ്ഞിരിക്കും. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആരൊക്കെയാകുന്നു തന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നതിനു വേണ്ടിയുള്ള ന്യായവിധി ആയിരിക്കും. ഈ ഉന്നതമായ പ്രവചനം നമുക്ക് ഈ ഭാഗത്തുണ്ട്. ഇത് യോവേലിന്റെ പുസ്തകത്തിൽ മാത്രമല്ല കാണുന്നത്. പ്രവചന എഴുത്തുകാരിൽ ആദ്യത്തെ ആളാണല്ലോ യോവേൽ. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പ്രവചനം എല്ലാ പ്രവാചകന്മാരും എടുത്തു കാണിച്ചിട്ടുണ്ട്. പ്രവചന എഴുത്തുകാരിൽ ഒടുവിൽ വന്നവരിൽ ഒരാളായ സക്രിയാവ് അതേ കാര്യം പറയുന്നുവെന്ന് ശ്രദ്ധിക്കൂ. സക്രിയ പ്രവചനം 2:10-11 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. സക്രിയ പ്രവചനം 2:10-11 വാക്യങ്ങൾ. സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും. ഞാൻ നിന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. ഇതേ കാര്യമാകുന്നു യോവേൽ ആരംഭത്തിൽ തന്റെ ജനങ്ങളോട് പറയുന്നത്. ഇതായിരുന്നു അവരുടെ വലിയ പ്രത്യാശ, ശോഭനമായ പ്രതീക്ഷ. അതായത് കർത്താവ് വന്ന് തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും, സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രത്യാശ എന്താകുന്നു? ഈ ആയുസ് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നാകുന്നുവോ ചിന്തിക്കുന്നത്? ഇതിനപ്പുറത്തുള്ള ആ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ താങ്കൾക്കുണ്ടോ? 3:3 നമുക്ക് ഇനിയും വരാം. 1-2 വാക്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞല്ലോ. 3 വായിക്കുന്നത്, അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശിക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. ഇവിടെ പ്രവാചകൻ വിവരിക്കുന്നത് തികച്ചും ഭയാനകമായ ഒരു അന്തരീക്ഷമാകുന്നു. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനും മറ്റ് മൃഗങ്ങളെ കൊല്ലാതിരിക്കുവാനും ഒക്കെയുള്ള ക്രമീകരണങ്ങളും സംഘടനകളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത തന്നെ. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു സംഭവം ഓർക്കുന്നു. ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ വിട്ട് നീചനും ക്രൂരനുമായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി. ആ സ്ത്രീക്ക് ഒരു മകൻ ഉണ്ടായിരുന്നതിനെ ഈ മനുഷ്യൻ മൃഗീയമായി മർദ്ദിക്കുവാൻ തുടങ്ങി. വളരെ സുന്ദരനായിരുന്ന ആ കുട്ടി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി ആകെ വിരൂപനായി ഒടുവിൽ കൊല്ലപ്പെട്ടു. കുട്ടികളോട് കാണിക്കുന്ന ഇപ്രകാരത്തിലുള്ള ക്രൂരത അന്ത്യകാലത്തിന്റെ ലക്ഷണമാകുന്നു. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് കൂലിവേലയ്ക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുക, അവരെ വിൽക്കുക. നമ്മുടെ നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും കുട്ടികളെ വിൽക്കുന്നതിനെ പറ്റി താങ്കൾ വായിച്ചിട്ടുണ്ടോ? ബ്രോക്കർമാർ വന്ന് 8-10 കുട്ടികളെ മാതാപിതാക്കളുടെ അടുത്തു നിന്നും കൂട്ടിക്കൊണ്ടുപോരും. മാതാപിതാക്കൾക്ക് പണവും കൊടുക്കും. ഈ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇഷ്ടിക ചുള്ളയിലും കെട്ടിടം പണിക്കും, അതുപോലെ തന്നെ തീപ്പെട്ടി കമ്പനികളിലും ഇതുപോലെ പടക്കമുണ്ടാക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഉപയോഗിക്കും. മൃഗത്തോട് ഇടപെടുന്നതിൽ കഷ്ടമായിട്ടല്ലേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത്? മാതാപിതാക്കൾക്ക് കിട്ടുന്ന പണം കള്ളും ചാരായും കുടിച്ച് തീർക്കുകയല്ലാതെ എന്ത് പ്രയോജനം? ഒരു കുട്ടിയോട് സ്നേഹവും കരുണയും കാണിക്കുവാൻ സാധിക്കാത്ത മനുഷ്യൻ മനുഷ്യനല്ല, മൃഗമാണെന്ന് ഞാൻ പറയട്ടെ. ആരുടെ കുഞ്ഞാണെങ്കിൽ എന്താ, ഒരു കുട്ടി കഷ്ടപ്പെടുന്നത് എങ്ങനെ നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കും? ഒരു കുഞ്ഞ് കരയുന്നത് താങ്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കില്ലേ? ഇനിയും വേറെ കുറെ ക്രൂരന്മാരുണ്ട്, നീചന്മാർ. ഇവരുടെ പണി കേൾക്കണോ? അനാഥാലയങ്ങൾ നടത്തുകയാണ്. ഈ ആലയങ്ങൾ നടത്തുന്ന എല്ലാവരും അങ്ങനെ ആകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എത്രയോ നല്ല ആലയങ്ങൾ നടത്തുന്നവരുണ്ട്. എന്നാൽ ഒരു കൂട്ടർ ഈ അനാഥാലയങ്ങൾക്ക് വേണ്ടി പണം പിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ പണം ലഭിക്കും. ആ പണം വെട്ടിച്ചിട്ട് അനാഥ കുഞ്ഞുങ്ങൾ എന്ന ഈ നിർഭാഗ്യർക്ക് ഈ ഭൂമിയിൽ ഒരു നരകം ഉണ്ടാക്കി കൊടുക്കുകയാണ്. മൂട്ടയുടെയും കൊതുകിന്റെയും സ്വർഗമാണ് ഈ അനാഥ കുട്ടികളുടെ നരകം. കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത ഒന്ന് നിർത്തിക്കൂടെ? നിങ്ങൾ പറയുന്ന ഉപാധികളെല്ലാം ശരി, താങ്കളുടെ സ്വാധീനത്തിലുള്ള ആ കുഞ്ഞിനെ പരമാവധി സ്നേഹത്തോടും കരുതലോടും കൂടെ ഒന്ന് നോക്കുക. അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും. അതിന്റെ കാരണക്കാരായ നിങ്ങൾ അനുഗ്രഹീതരാകും. എന്തുകൊണ്ടാണ് അനേകം കുഞ്ഞുങ്ങളും ഈ നാളുകളിൽ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോകുന്നത്? നാം പറയും അവന്റെ അഹങ്കാരം കൊണ്ടാണ്, അവളുടെ തോന്നിവാസം കൊണ്ടാണ്. ഇങ്ങനെയാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ കുട്ടികൾ ഒളിച്ചോടിപ്പോയ സ്ഥിതി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താങ്കൾ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് ചോദിക്കണം, കർത്താവ് ഈ കാര്യത്തിൽ താങ്കളുടെ തെറ്റ് താങ്കളെ കാണിച്ചു തരും. ചിലര് പറയും കുട്ടി തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയതാണ്, ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കുട്ടിയെയും കൊണ്ട് പോയാൽ മതി. സ്നേഹിത, എനിക്ക് തോന്നുന്നില്ല അതാണ് പരിഹാരമെന്ന്. നാം ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് വേണ്ടത്. ദൈവം പറയുന്നു, ആ ദുർഘട ദിവസം വരുന്നു, അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. എത്ര പിതാക്കന്മാരാണ് തങ്ങളുടെ മക്കൾക്ക് ശരിയായ മാതൃക കാണിക്കുന്നത്! എത്രയെത്ര കത്തുകളാണ് ഓരോ ദിവസവും ഈ വിഷയം കാണിച്ച് എനിക്ക് കിട്ടുന്നതെന്നറിയാം. മാതൃകയില്ലാത്ത പിതാക്കന്മാർ, കുഞ്ഞുങ്ങളുടെ മുൻപിൽ കോപിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന നീചകൃത്യം. സ്നേഹിത, താങ്കൾ പുക വലിച്ചിട്ട് നിന്റെ കുഞ്ഞ് പുക വലിച്ചതിന് എന്തിനവനെ ശിക്ഷിക്കണം? അവൻ കള്ളും കുടിക്കും ചാരായവും കുടിക്കും ദുർമാർഗിയായി പോവുകയും ചെയ്യും. അവൻ നിനക്കൊരു കണിയായി തീരുന്നതിനു മുൻപ് മാതൃകയുള്ളവനാകും നീ. ഞാനൊരു കുടുംബത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്കവരെ അറിയാം. അപ്പൻ എന്നും വൈകുന്നേരം കള്ളു കുടിച്ച് ചീത്തയും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരും. വീട്ടിലും ഭയങ്കര ബഹളമായിരിക്കും. പക്ഷേ മക്കളെ ശരിക്കു പഠിപ്പിക്കുവാനും തെറ്റായ വഴികളിൽ വിടാതിരിക്കുവാനും ഈ പിതാവ് പരമാവധി ശ്രദ്ധിച്ചു. പക്ഷെ എന്തിനു പറയുന്നു, മക്കൾ ഉണ്ടായിരുന്നവരെല്ലാം തലതിരിഞ്ഞവർ എന്ന് വേണം പറയുവാൻ. ഒരു മകന്റെ അടിയേറ്റ് അപ്പൻ മരിച്ചു. ആ കുടുംബം ഇന്നും സമൂഹത്തിനൊരു ശാപമായി ശേഷിക്കുന്നു. സ്നേഹിത, താങ്കൾ താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണോ? അതിന് സാധിക്കാതെ താങ്കൾ വിഷമിക്കുന്നുവെങ്കിൽ എനിക്ക് എഴുതുക, പ്രാർത്ഥിക്കാം. അതേ വാക്യത്തിൽ പറയുന്ന ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു എന്ന്. കുടുംബത്തിൽ മദ്യത്തിന് സ്ഥാനമുള്ളതിനാൽ എത്രയെത്ര പെൺകുട്ടികളാണ് അസാന്മാർഗികമായിട്ടുള്ള ജീവിതത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാമോ? അപ്പന്റെ അമ്മയുടെയും ദുർനടപ്പുകൾ കണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തെറ്റിദ്ധരിച്ച് തോന്നിവാസം ജീവിക്കുവാൻ ആരംഭിച്ച എത്ര പെൺകുട്ടികൾ ഇന്ന് അവരുടെ വിലപ്പെട്ടതെല്ലാം പോയി കഴിഞ്ഞു. അവരെ ആർക്കും വേണ്ട, ഇരുളടഞ്ഞ ഒരു ഭാവിയുമായി കഴിഞ്ഞുകൂടുന്ന ഹതഭാഗ്യർ. ആരുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയായത്? പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാകുന്നുവോ? ഇത് എന്റെ കാര്യമെന്ന് പറഞ്ഞ് ആർക്കും മാറിപ്പോകുവാൻ സാധ്യമല്ല. സമൂഹത്തിന് ശാപമായി എന്തിന് താങ്കളുടെ തലമുറയെ അഴിച്ചുവിടണം? ഒന്ന് ചിന്തിച്ചുകൂടെ? ഒന്ന് സഹായിക്കില്ലേ? ആ ദുർസ്വഭാവം വിടുവാൻ സാധിക്കാതെ വണ്ണം എന്താണ് താങ്കളെ പുറകോട്ട് പിടിക്കുന്നത്? ക്രിസ്തു താങ്കളെ ഒരു അമൂല്യ വ്യക്തിയാക്കും. താങ്കളുടെ കുടുംബം ഒരു വലിയ അനുഗ്രഹമായി തീരും, സംശയം വേണ്ട. മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, സോരും സീദോനും സകല ഫലസ്തീയ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. ദൈവം പറയുന്നു, ആ ദേശക്കാർ തന്റെ അടുത്തേക്ക് വരുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന്. ഇനിയും ആത്മാർത്ഥമായി അവങ്കിലേക്ക് വരുവാൻ അവർക്ക് സാധ്യം അല്ല പോലും. എത്ര ശോചനീയമായ സ്ഥിതിയില്ലേ! ദൈവത്തിന്റെ ശബ്ദത്തോട് വീണ്ടും വീണ്ടും മറുതലിച്ചാൽ ഇതാണ് ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് നാം ഓർക്കണം. റോമാ സാമ്രാജ്യം ഒരു ശക്തിയായി ഉയരുന്നതിന് മുൻപിലത്തെ കാര്യമാണ് അഞ്ചും ആറും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആറാം വാക്യത്തിൽ പ്രത്യേകിച്ചും യഹൂദ്യരെയും യെരുശലേമരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. ആ സമയത്ത് തന്നെ ഇസ്രായേൽ മക്കളെ അടിമകളായി വിറ്റ് കഴിഞ്ഞിരുന്നു. ഏഴും എട്ടും വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്ത് നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റ് കളയും, അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബായർക്ക് വിറ്റ് കളയും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. നാം ഇപ്പോൾ വായിച്ച 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ സീദോനോടും സോരിനോടും പറയുന്നതാണ്. ഈ ദേശങ്ങളോട് ന്യായവിധി യെഹെസ്കേൽ, യിരെമ്യാവ്, യെശയ്യാവ് എന്നീ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറി. 9ഉം 10ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ, നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പിൻ, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ടു വന്നുകൂടുവീൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ, നിങ്ങളുടെ കൊടിക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീനെന്ന്. ഇപ്പോൾ ചിലർ പറഞ്ഞേക്കാം, ആഹാ, ഞങ്ങൾ ചിന്തിച്ചു ബൈബിളിൽ പറയുന്നത് വാളുകളെ കൊഴുക്കളായി അടിക്കുവാനാകുന്നു എന്ന്. ശരിയാണ്, ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 2:4, മീഖ 4:3 അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുവാനുള്ള സമയം ക്രിസ്തുവിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമായതിനു ശേഷമാണ്. ക്രിസ്തു ഭരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാളിന്റെ ആവശ്യമില്ലല്ലോ. അതുവരെ നമ്മുടെ ആയുധങ്ങൾ തയ്യാറായി തന്നെ നാം വെക്കണം. നിരായുധീകരണത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല കേട്ടോ. നമ്മുടെ വീടും പ്രിയപ്പെട്ടവരെയും രാജ്യത്തെയും ഒക്കെ നാം സൂക്ഷിക്കേണ്ടതാണ്. അത് നമ്മുടെ ചുമതലയാണ്. വളരെ അധികം ദുഷ്ടമൃഗങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരു വലിയ ദുഷ്ടലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മറക്കരുത്. ഈ വന്യമൃഗങ്ങൾ മനുഷ്യർ തന്നെയാണ് കേട്ടോ. ഇരുകാലി മൃഗങ്ങൾ, ക്രൂരന്മാരും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ചക്കം പാർത്ത് നടക്കുന്നവരുമായ ഈ കൂട്ടരിൽ നിന്നും രക്ഷപ്പെടേണ്ടേ? അപ്രകാരത്തിലുള്ള രാജ്യങ്ങളും ഉണ്ടെന്നോർക്കണം. നാം അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യണമെന്നല്ല, നാം സൂക്ഷിച്ചിരിക്കണം, കരുതിയിരിക്കണം. വിശുദ്ധ യുദ്ധം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നാം അങ്ങോട്ട് കയറി ആരെയെങ്കിലും ആക്രമിക്കണം എന്നല്ല. നാം ഒരുങ്ങിയിരിക്കുക, അതെ, അന്ധകാര ശക്തികളോടുള്ള പോരാട്ടം. 13:14 നാം വായിക്കുന്നത്, അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലോ? വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഇവിടെ കൊയ്ത്തിനെ പറ്റി പറയുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്തെ യോവേൽ യഹോവയുടെ ദിവസത്തോട് താതാത്മ്യപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. യോവേൽ പറയുന്നതെല്ലാം യഹോവയുടെ ദിവസത്തിന്റെ പരിധിക്കുള്ളിലാണ്. ആ ദിവസം സഭ എടുക്കപ്പെടുന്നതോടുകൂടി ആരംഭിക്കുന്നു. അതിനുശേഷം മഹാകഷ്ടത്തിന്റെ സമയം, അതിന്റെ അന്ത്യത്തിൽ ക്രിസ്തു രണ്ടാമതും ഭൂമിയിലേക്ക് വരും, തന്റെ രാജ്യം സ്ഥാപിക്കും. അതിനുശേഷം തന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ന്യായവിധി. അതിനുശേഷം ക്രിസ്തു 1000 ആണ്ട് വാഴും. അതിനിടെ സാത്താനെ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടുന്നതിനാൽ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് എതിർപ്പ് ഉണ്ടാകും. പിന്നെ വെള്ളസിംഹാസനത്തിൽ ഇരുന്നുള്ള അന്ത്യ ന്യായവിധി, അതോടുകൂടി നിത്യത ആരംഭിക്കുകയായി. ഈ പറഞ്ഞതെല്ലാം യഹോവയുടെ ദിവസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകാശത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന വ്യതിയാനങ്ങളെ കുറിച്ചാണ് വീണ്ടും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്നത്. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലല്ലോ യെരുശലേമിൽ. നാം 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം വിശുദ്ധമായിരിക്കും, അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല. ഇന്ന് അങ്ങനെയല്ലോ. ഇനിയും നാം ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സമയത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും, യഹോവയുടെ ആലയത്തിൽ നിന്നൊരു ഉറവ് പുറപ്പെട്ട് ശിത്തീൻ താഴരെ നനയ്ക്കും. യഹോവയുടെ ദിവസത്തെക്കുറിച്ചാണ് ആ നാളിൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീൻ താഴ്വരെ നനയ്ക്കും. ഇത് രസകരമായിരിക്കുന്നു, കാരണം ഈ ശിത്തീൻ താഴ്വരയെ യോർദാൻ നദിയുടെ മറുവശത്താണ് നാം കാണുന്നത്. എങ്ങനെയാണ് ഈ വെള്ളം യെരുശലേമിൽ നിന്നും യോർദാന്റെ മറുകരയിലേക്ക് ഒഴുകുന്നത്? സക്കരിയ പ്രവാചൻ പറയുന്നത് അന്ന് ആ മല രണ്ടായി പിളർക്കും എന്നാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ യെരുശലേമിൽ നിന്നും ശിത്തീൻ താഴ്വരയിലേക്ക് വെള്ളം ഒഴുകുവാൻ എളുപ്പമാണ്. 19 മുതൽ, യഹൂദദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിശ്രയും ശൂന്യമായി തീരുകയും വേദം നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിന് തലമുറ തലമുറയോളവും നിവാസികളുണ്ടാകും. ഞാൻ പോക്കിയിട്ടല്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും. യഹോവ സിയോനിൽ വസിച്ചു കൊണ്ടിരിക്കും. ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും. അവർക്കു വേണ്ടി ദൈവം ഇതുവരെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടില്ല. ദൈവം അവരെ രക്ഷിക്കുവാൻ പോകുന്നു. അവരെ എന്നും അങ്ങനെ വിട്ടേക്കുകയില്ല എന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. വീണ്ടും ദൈവ കരുണ എത്ര വലുതാണല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അങ്ങനെ ഒരു ഭാവിക്ക് വേണ്ടി താങ്കൾ ഒരുങ്ങിക്കാത്തിരിക്കുകയാണോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് വീണ്ടും ഇന്ന് തന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനം ഐശ്വര്യമായി ഓരോ ദിവസവും ഞങ്ങൾക്ക് തരുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല അനുസരിക്കുകയും അപ്രകാരം അനുഗ്രഹം പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമായിരിക്കുകയും ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവ കൃപാണ്യങ്ങളെ തുടർന്നും നിറച്ച് വഴി നടത്തിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.